എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് ആമന്ന ബിക്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്നാക, അങ്ങ് പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹിദ്നാ അന്നമാ ജിഅ്ത ബിഹി ഹുവൽ ഹഖ്, അങ്ങ് കൊണ്ടുവന്നത് മാത്രമാണ് സത്യമെന്ന് ഞങ്ങൾക്കറിയാം. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാതിഖന, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങേക്ക് അതിന്റെ പേരിൽ കരാറുകൾ നൽകിയിട്ടുണ്ട്. അലാ സംഇ വത്താഅ, അങ്ങ് പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും. ഫംദിയാ റസൂൽ അല്ലാഹ് ലിമാ അറദ്ത ഫനഹ്നു മഅക, റസൂലെ, അങ്ങേക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് നടപ്പിലാക്കുക, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അങ്ങയെ നിയോഗിച്ച അള്ളാഹു തന്നെ സത്യം. لو استعرضت بنا هذا البحر فقلته لخذناه معك, അല്ലാഹുവിന്റെ റസൂലെ, ഇതാ അവിടെ കാണുന്ന ആ കടൽ, ആ കടലിലേക്കാണ് നിങ്ങൾ അങ്ങ് ഞങ്ങളുമായി ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ഒരു ചോദ്യം പോലുമില്ലാതെ അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഞങ്ങളിൽ ഒരാൾ പോലും പിന്തി നിൽക്കുകയില്ല. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദാ, നാളെ ശത്രുവിന് മുന്നിൽ നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾക്കൊരു വെറുപ്പും ഉണ്ടാക്കുന്നില്ല, ഒരു പ്രയാസവുമില്ല. ഇന്നാ ലസുബ്രുൻ ഫിൽ ഹർബി, അള്ളാഹുവിന്റെ റസൂലെ, യുദ്ധത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ. സുദ്ഖുൻ ഫിൽ ലിഖാ, അള്ളാഹുവിന്റെ റസൂലെ, യുദ്ധത്തിന് നാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എന്താണോ വേണ്ടത് അത് കാണിച്ചു തരാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ. വലഅല്ലല്ലാഹ യുരീക മിന്ന മാ തഖറു ബിഹി ഐനുക, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ കണ്ണ് കുളിർപ്പിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് നാളെ അള്ളാഹു ഞങ്ങളിൽ കാണിച്ചു നൽകും. ഫസിർ ബിന അലാ ബറക്കത്തില്ല, അതുകൊണ്ട് അങ്ങ് മുന്നോട്ട് ഗമിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അങ്ങേക്കൊപ്പം ഉണ്ടാകട്ടെ. സഅദ് ഇബ്നു അബി സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തോഷിച്ചു. അവിടത്തേക്ക് ആവേശമായി. അവിടുന്ന് സഹാബികളോടായി പറഞ്ഞു, സീറു അലസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ മുന്നേറുക. വഅബ്ശിറു, സന്തോഷിക്കുക. ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വാഇഫതൈൻ, രണ്ടാലൊരു കൂട്ടരെ എനിക്ക് കീഴ്പ്പെടുത്തി നൽകാമെന്ന് അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല. അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെയോ അതല്ലെങ്കിൽ മുശ്രിക്കുകളുടെ സൈന്യത്തെയോ, രണ്ടാലൊരു കൂട്ടരെ അള്ളാഹു എനിക്ക് കീഴ്പ്പെടുത്തി നൽകാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്, അവനെനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വല്ലാഹി ലക അന്നി അൽആന അൻദുറു ഇലാ മഫാരിഇൽ ഖൗം, അള്ളാഹു സത്യം, അവരുടെ സൈന്യത്തിലെ നേതാക്കന്മാർ വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ അള്ളാഹു എനിക്കിപ്പോൾ കാണിച്ചു നൽകുന്നത് പോലെ ഞാൻ അനുഭവപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി അൽ ഉദ്വത്തുൽ ഖുസ്വ, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട സ്ഥലമാണത്. അൽ ഉദ്വത്തു അദ്ദുന്യ വൽ ഉദ്വത്തുൽ ഖുസ്വ, അൽ ഉദ്വത്തു ദുന്യ എന്നത് മദീനയോട് അടുത്ത സ്ഥലമാണ്, അൽ ഉദ്വത്തുൽ ഖുസ്വ എന്നത് മക്കയോട് അടുത്ത സ്ഥലമാണ്. അൽ ഉദ്വത്തു ദുന്യ എന്ന പ്രദേശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ബദറിലെ മദീനയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ മണ്ണ് പൊടിപുരണ്ട മണ്ണാണ്, അതായത് എളുപ്പമുള്ള മണ്ണാണ്, നിൽക്കാൻ പ്രയാസക്കുറവില്ലാത്ത മണ്ണാണ്. എന്നാൽ മക്കാർ നിൽക്കുന്ന സ്ഥലമാകട്ടെ, അവിടെ ചരൽക്കല്ലുകളുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വാദി ദിഫ്രാൻ എന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഇദ് അൻതും ബിൽ ഉദ്വതി ദുനിയ വഹും ബിൽ ഉദ്വതിൽ ഖുസ്ബ വറക്ബു അസ്ഫല മിൻകും എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ വിഷയത്തിലാണ് ഇറങ്ങിയത്. സൂറത്തുൽ അൻസാലിൽ ബദറുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകളുണ്ട്, നാം വായിച്ചിരിക്കേണ്ട ആയത്തുകൾ തന്നെയാണ് അത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും കൂട്ടി എന്താണ് മുശ്രിക്കുകളുടെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും കൂട്ടി കുറച്ച് നടന്നുപോയി. അപ്പോൾ കുറച്ചകലെയായി അവർ ഒരു വയസ്സനെ കണ്ടു, ഒരു വയസ്സായ ഒരാൾ. അയാളുടെ അടുക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദിന്റെയും കൂട്ടരുടെയും വല്ല വിവരവും നിങ്ങൾക്കറിയുമോ? അതുപോലെ മുഹമ്മദിനെ എതിർക്കാൻ വേണ്ടി വന്നിട്ടുള്ള മുശ്രിക്കുകളുടെ വല്ല വിവരവും നിന്റെ അടുക്കലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണ് എന്ന് ഇവനറിയില്ല, അയാൾക്കറിയില്ല, ഒരു വയസ്സനാണ്. അയാളോട് റസൂലുള്ളാഹി പോയി ചോദിച്ചു, മുഹമ്മദിന്റെയും കൂട്ടരുടെയും വല്ല വിവരവും നിങ്ങൾക്കറിയോ? അതേപോലെ തന്നെ മുശ്രിക്കുകളും കൂട്ടരും മുഹമ്മദിനെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അവരെ കുറിച്ച് വല്ല വിവരം കിട്ടും, എന്താണ് സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വയസ്സൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ വയസ്സൻ പറഞ്ഞു, അതാക്ക ബിദാക്ക്, ഇത് പറഞ്ഞാലേ അത് ഇത് പറഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞു തരുന്നാണോ? അപ്പോൾ നബി പറഞ്ഞു, നാം ആദ്യം പറയും, ഞാൻ ചോദിച്ചത് മറുപടി പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഞാനും പറയാം. അപ്പോൾ ഈ വയസ്സൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ് പറഞ്ഞയാൾ അറിയിച്ച വിവരം സത്യമാണെങ്കിൽ മുഹമ്മദും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ടാവണം. റസൂലുള്ള നിൽക്കുന്ന സ്ഥലമാണ് അയാൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് കിട്ടിയ വിവരം ശരിയാണെങ്കിൽ മുശ്രിക്കുകൾ ഇന്ന സ്ഥലത്തുണ്ടായിരിക്കണം. അവിടെ തന്നെയാണ് മുശ്രിക്കുകൾ തമ്പടിച്ചിട്ടുള്ളത്. അവരുടെ സ്ഥലത്തിന്റെ കാര്യവും മറ്റൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അയാൾ ചോദിച്ചു, ഇനി നിങ്ങൾ ആരാണ്, അത് പറയും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു മിമ്മാ, ഞങ്ങൾ വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു ദിവസം തിരിച്ചുപോയി. അപ്പൊ അയാൾ ഇങ്ങനെ കേട്ടതിന് ശേഷം, മാ മിമ്മാ, വെള്ളത്തിൽ നിന്നോ? മിമ്മാ ഇറാഖ്, ഇറാഖിലെ വെള്ളത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ് വരുന്നത്? അത് മനസ്സിലായിട്ടില്ല. അത് തരിച്ചു നിൽക്കാൻ ദിവസം തിരിച്ചുപോയി. അത് റസൂലിന്റെ തൗറിയായിരുന്നു. തൗറിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നായിരിക്കും. ഒരു വാക്ക് പറയാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളവല്ല. എല്ലാവരും വെള്ളത്തിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാത്ത ഒരാളുമില്ല, അത് കളവല്ല. പക്ഷെ അയാൾ കേൾക്കുമ്പോൾ അയാൾ ഉദ്ദേശിച്ചത് വെള്ളമുള്ള ഏതോ സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഏത് വെള്ളത്തിൻ്റെ അടുത്തു നിന്നാണ് എന്ന് ചോദിക്കുന്ന സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി. അവിടുന്ന് ഞാൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞത് ഇത് തൗറിയത്താണ്. തൗറിയത്ത് എന്നത് ചില സന്ദർഭങ്ങളിൽ ചില നിബന്ധനകളോടുകൂടി അനുവദനീയമാണ്. എന്നാൽ എല്ലായിടത്തും തൗറിയത്ത് പാടില്ല. ഉദാഹരണത്തിന് കച്ചവടത്തിൻ്റെ സമയത്ത് ഒരാൾ തൗറിയത്ത് കാണിച്ചാൽ അത് വാങ്ങിക്കുന്ന ആളെ ഉപദ്രവിക്കും. പറയേണ്ട കാര്യമാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ പറയണം. ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും സാധനം വിൽക്കാൻ പോവാണ്, അത് കേടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പല്ല് കേട് അയാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാലോ, എന്റെ പല്ലിന് കേടില്ല എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം എന്താ, അത് വ്യക്തത വരുത്തേണ്ട സമയത്ത് വ്യക്തത വരുത്തണം. തൗരിയത്ത് ചില സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ അനുവാദമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ തൗരിയത്ത് ചിലപ്പോൾ അനുവദിക്കപ്പെടും. തൗരിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധങ്ങൾ തെറ്റാതിരിക്കാൻ, അതുപോലെ പ്രയാസമുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന് ഒരിക്കൽ ഇബ്നു സീരീൻ റഹിമഹുള്ള അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പൊ അദ്ദേഹം കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പ് എടുത്തിട്ട് വീണ്ടും പോയി. അപ്പൊ ഇപ്പൊ വരാമെന്ന് പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ വന്നിട്ടുണ്ട്, ഇപ്പൊ വന്ന് തിരിച്ചുപോയി. അതാണ് തൗറിയ. അത് ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്. എന്നാൽ ചില ആളുകൾ തൗറിയത്തിന്റെ പേര് പറഞ്ഞ് കളവ് പറയും, അത് പാടില്ലാത്ത കാര്യമാണ്. വ്യക്തത വരുത്തേണ്ട സമയങ്ങളിൽ സത്യം പറയുക എന്നതായിരിക്കണം ഒരാളുടെ ജീവിതത്തിലെ പൊതുവായ രീതി. സത്യം ഹക്കു പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീൻ എന്നറിയപ്പെട്ട ആളാണ്. ചില ആൾക്കാർ തൗറിയത്തിന്റെ പേര് പറഞ്ഞ് എപ്പോ നോക്കിയാലും അവ്യക്തമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും. അത് കളവിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. റസൂലുള്ള എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ആളല്ല. ചില സന്ദർഭത്തിൽ ആവശ്യമാണ്. ഈ സമയം അതൊരു ആവശ്യമുള്ള സമയമാണ്. ഇത് മുഹമ്മദാണ് എന്ന് പറഞ്ഞ് ഇയാൾ അവസാനം അവിടെ പോയി ആരെങ്കിലും അറിയിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം രാത്രി, ആ ദിവസം വൈകുന്നേരം അലി ഇബ്നു അബി ത്വാലിബിനെയും സുബൈർ ഇബ്നുൽ അവ്വാമിനെയും സഅദ് ഇബ്നു അബി വഖാസിനെയും ബദറിൽ വെള്ളമുണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കിണറും മറ്റു കാര്യങ്ങളും വെള്ളമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഈ പറഞ്ഞ സഹാബികളെ പറഞ്ഞയച്ചു നോക്കാൻ വേണ്ടി. ബദറിൽ ഒരു സ്ഥലത്ത് മുസ്ലിമീങ്ങളുണ്ട്, ഒരു സ്ഥലത്ത് മുശ്രിക്കീങ്ങളുണ്ട്, ഇതിൻ്റെ ഇടയിലായി വെള്ളമുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് ഈ പറഞ്ഞ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുശ്രിക്കുകൾ അവർക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒട്ടകങ്ങൾ അവിടെയുണ്ട്. ഒട്ടകങ്ങളോടൊപ്പം ഒരു കുട്ടിയുമുണ്ട്, വേറൊരാളുമുണ്ട്. ഈ പറഞ്ഞ ആള് സഹാബികളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു, കുട്ടിയെ അവർ പിടിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായി അവർ തിരിച്ചു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിക്കാണ്. അങ്ങനെ കുട്ടിയെ കണ്ട ഉടനെ സഹാബികൾ എല്ലാവരും കൂടി ഓടിയെത്തി. അപ്പൊ അവിടെ നിൽക്കുന്നത് അവർക്ക് അറിയേണ്ടത് അത് അബൂ സുഫിയാനും കൂട്ടരുമാണോ അതല്ല മുശ്രിക്കുകൾ തന്നെയാണോ അവരുടെ സൈന്യമാണോ, അവർക്ക് വ്യക്തമായിട്ടില്ല. അത് ഉറപ്പുവരുത്തണം, അബൂ സുഫിയാനും കൂട്ടരുമാണോ അക്കൂട്ടത്തിലുള്ളത് അതല്ല മക്കയിലെ മുശ്രിക്കുകളുടെ വലിയ സൈന്യമാണോ ഈ വന്നിട്ടുള്ളത്, അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം കുറെ ദൂരെയാണിത്, സൈന്യം തമ്പടിച്ചിട്ടുള്ളത് ദൂരെയാണ്. അപ്പോൾ ഇവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അബൂ സുഫിയാൻ ഞങ്ങൾക്കറിയില്ല, അബൂജഹൽ ഉണ്ട്, അതുപോലെ ഉത്ബയുണ്ട്, ഷൈബയുണ്ട്. അപ്പോൾ സഹാബികൾ കുട്ടിനെ അടിക്കും, അബൂ സുഫിയാൻ ഇല്ലടാ അവിടെ. അപ്പോൾ അവൻ അടി കിട്ടുമ്പോൾ പറയും, അബൂ സുഫിയാനുണ്ട് എന്ന് പറയും. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ അവനോട്, അബൂ സുഫിയാൻ ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് അബൂ സുഫിയാൻ ഉണ്ടോ എന്നറിയില്ല, അബൂജഹലും കൂട്ടരുമുണ്ട്. അപ്പൊ ഒരു വീണ്ടും അടിക്കും. എന്തിനാ അടിക്കുന്നത്? സഹാബികൾക്ക് ഇത് അബൂ സുഫിയാനും കൂട്ടരാന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം, കാരണം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതല്ല. അപ്പൊ ഒരു സമാധാനമുള്ള വാർത്ത കേൾക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് റസൂൽ അങ്ങോട്ട് വന്നു. എന്നിട്ട് അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, അവൻ സത്യം പറയുമ്പോൾ നിങ്ങൾ അവനെ അടിക്കുക, അവൻ കളവ് പറഞ്ഞാൽ നിങ്ങൾ അവനെ വെറുതെ വിടുക, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ വിളിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവനോട് ചോദിച്ചു, ആരൊക്കെ വന്നിട്ടുണ്ട്? അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, എത്ര ആളുകളുണ്ട്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കുറേ ആൾക്കാരുണ്ട്, അവരൊപ്പം നല്ലോ അവർ യുദ്ധ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം അറിയാൻ വേണ്ടി, എത്ര ആൾക്കാർ കൃത്യമായി എണ്ണമുണ്ട്? അപ്പൊ അവൻ അത് പറഞ്ഞു കൊടുക്കുന്നില്ല, എണ്ണം പറയുന്നില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, എത്ര ഒട്ടക ഒരു ദിവസം അറക്കും? അപ്പൊ അവൻ പറഞ്ഞു, 10 ഒട്ടക അറക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 ഒട്ടകമാണെങ്കിൽ ഒരു ഒട്ടക 100 ആൾക്ക് വെച്ച് 1000 ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ നേരെ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞിരുന്ന, അപ്പൊ ഇങ്ങനെ ചോദിക്കണ്ടേ? അപ്പൊ അവൻ പറഞ്ഞു, 10 ഒട്ടകയുണ്ട്. അങ്ങനെ 10 ഒട്ടക ഉണ്ടെങ്കിൽ 1000 ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൗമു അൽഫുൻ, അവർ 1000 പേരുണ്ട്. ഖുറൈശികളുടെ നേതാക്കന്മാർ ആരൊക്കെയുണ്ട്? അപ്പോൾ ഈ കുട്ടി കുറെ പേരുകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ, മക്ക അതിന്റെ കരളുകളെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു തന്നിരിക്കുന്നു, മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, നേതാക്കന്മാരെല്ലാവരും അന്ന് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കയിൽ നിന്ന് ഖുറൈശികൾ മുഴുവനായി പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളും അവരുടെ സൈന്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ചിലത് അറിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ഒരു മഴ പെയ്യുന്നത്. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഒരു നേരിയ മഴയാണ് പെയ്യുന്നത്, മുഷ്രിക്കുകളുടെ ഭാഗത്താകട്ടെ കനത്ത മഴയാണ്, നല്ല ശക്തിയുള്ള മഴ. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ചെറിയ മഴ പെയ്തു, അവിടെയുള്ള പൊടി അടങ്ങി. നല്ല പൊടി പിടിച്ച ഒരു ഭൂമിയിൽ മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും? ആ സ്ഥലം ഒന്ന് ഉറക്കും, പൊടിയൊക്കെ പുറത്തേക്ക് പോകുന്നത്, അതിങ്ങനെ പറക്കുന്നത് അവസാനിച്ച് ആ സ്ഥലം, മുസ്ലിമീങ്ങൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഉറപ്പുള്ളതായി, അവർക്ക് നിൽക്കാൻ സുഖകരമായ ഒരു സ്ഥലം കിട്ടി. മുഷരിക്കുകളുടെ ഭാഗത്താകട്ടെ കനത്ത മഴ പെയ്തത് കാരണത്താൽ നിൽക്കുന്ന സ്ഥലമാകെ ചെളിയിൽ മുങ്ങി, അവർക്ക് അവരുടെ കുതിരകൾ നേരെ നിൽക്കുന്നില്ല, അവർക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ആകെ ചെളി പുരളുന്ന അവസ്ഥയുണ്ടായി. ഇത് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, ഇത് യുഗശീകുമുൻ അമന ഇത് യുഗശീകുമുൻ നുആസ അമന തമ്മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, അള്ളാഹു നിങ്ങൾക്ക് മേൽ മഴ ഇറക്കി തന്ന സന്ദർഭം, ലിയുതഹിറകും ബിഹി, അതുകൊണ്ട് അവൻ നിങ്ങളെ ശുദ്ധീകരിച്ചു, വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ മാലിന്യം നിങ്ങളിൽ നിന്ന് അവൻ എടുത്തു കളഞ്ഞു, വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം, അതോടുകൂടി അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചുകെട്ടുകയും നിങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. അത് ഈ മഴയെക്കുറിച്ചാണ്, ഈ ആയത്ത് ഈ മഴയെക്കുറിച്ചാണ് അവതരിച്ചിട്ടുള്ളത്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവർ കുറച്ചുകൂടി മുൻപിലേക്ക് നീങ്ങുകയും ഈ വെള്ളമുള്ള സ്ഥലം അവരുടെ തമ്പിന്റെ സ്ഥലമാക്കി മാറ്റുകയും ചെയ്തു. മുസ്ലിമീങ്ങൾ കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി ആ വെള്ളം അവർ കൈക്കലാക്കി. അത് യുദ്ധത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച തന്ത്രങ്ങളിൽ പെട്ടതായിരുന്നു. പൊതുവെ പറയപ്പെടാറുള്ള, നമ്മൾ പലരും കേട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള കഥയാണ്, സഹാബികളിൽ ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ പറഞ്ഞ സംഭവം. ആ സംഭവം ദുർബലമാണ്. സഹാബികളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, റസൂലെ ഈ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്തതാണോ? അതല്ല അള്ളാഹു പറഞ്ഞു തന്നതാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഞാൻ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലമാണ് കൂടുതൽ നല്ലത് എന്ന് ആ സഹാബി പറയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന ഹദീസ് അത് ഇമാം അസ്-സഹബി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള മുഹദ്ദിസുകൾ പറഞ്ഞതുപോലെ ആ സംഭവം ദുർബലമാണ്. എന്നാൽ അത് പൊതുവെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായി അറിയപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവർ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലം അത് അവരുടെ ഭാഗത്താക്കി. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഒരു തമ്പുണ്ടാക്കി തരട്ടെ. റസൂലുള്ള സേനാനായകനാണ്. അവിടത്തേക്ക് താമസിക്കാൻ വേണ്ടി യുദ്ധത്തിൽ സേനാനായകന് നിൽക്കാൻ വേണ്ടി ഒരു തമ്പ്. അതെന്തിനു വേണ്ടിയാണ്? അവിടെ നിന്നുകൊണ്ട് യുദ്ധത്തിന്റെ ഗതി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയണം, സേനാനായകന്മാർക്ക് കഴിയണം, നേതാവിന് കഴിയണം. അതോടൊപ്പം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ഞങ്ങൾ ഒരു തമ്പുണ്ടാക്കി തരാം. അങ്ങനെയായാൽ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ നാളെ കണ്ടുമുട്ടും. ഫഇൻ അഅദ്ദന അല്ലാഹു വഅദ്ഹറന അലാ അദുവിന കാന ദാലിക മാ അഹ്ബബ്ന. അള്ളാഹുവിന്റെ റസൂലെ, നാളെ ഞങ്ങൾ വിജയിച്ചാൽ അത് നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. ഇല്ല വഇൻ കാനത്തിൽ ഉഖ്ര, ഇനി നമുക്കെങ്ങാനും വിജയമുണ്ടായില്ലെങ്കിൽ ജലസ്ത അല റകാഇബിക, അങ്ങ് അങ്ങയുടെ വാഹനപ്പുറത്തുണ്ടായിരിക്കണം. ഫലഹിക് തബിമം വറാഅന മിൻ ഖൗമിന, ഞങ്ങളുടെ സമൂഹം പിന്നിലുണ്ട്, അങ്ങ് അങ്ങോട്ട് തിരിച്ചു പോകണം. ഫഖദ് തഖല്ലഫ അൻക അഖ്വാമുൻ, പലരും നമ്മോടൊപ്പം വരാതിരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, മാ നഹ്നു ബി അഷദ്ദ ലക ഹുബ്ബം മിൻഹും, അവരെക്കാൾ നബിയെ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല, അവരുടെയും ഞങ്ങളുടെയും സ്നേഹം ഒരുപോലെയാണ്. ولو ظنوا انك تلقى حربا ما تخلفوا عنك, ഒരു യുദ്ധത്തിലേക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ എത്തിച്ചേരുമെന്ന് അറിയുമായിരുന്നെങ്കിൽ അവർ ഒരിക്കലും അവിടെ നിൽക്കില്ലായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായതാണ്. അതുകൊണ്ട് റസൂലെ, അങ്ങ് അവരുടെ അടുക്കലേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ ഇവിടെ കൊല്ലപ്പെട്ടാലും നബിയെ നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം മദീനയിലുണ്ട്, അങ്ങ് അവിടേക്ക് എത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. അങ്ങനെ റസൂലുള്ളക്ക് വേണ്ടി ഈ ഒരു കൂടാരം നിർമ്മിക്കപ്പെട്ടു. ആ കൂടാരത്തിൽ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തോടൊപ്പം അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രിയായി. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് രാത്രിയിൽ മുഴുവൻ നിസ്കാരത്തിലാണ്. അവിടുന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന അള്ളാഹുവിന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ രാത്രിയിൽ ഞങ്ങളിൽ ഒരാളും ഉറങ്ങാത്തവരായി ഉണ്ടായിരുന്നില്ല റസൂലുള്ള ഒഴികെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രാർത്ഥനയിലാണ്, ഒരു മരത്തിന്റെ തണലിൽ, ഒരു മരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്, പ്രാർത്ഥനയിലാണ്. അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല്, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തോളിൽ നിന്ന് അവിടുത്തെ മേൽമുണ്ട് താഴോട്ട് വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എടുത്ത് റസൂലുള്ളയുടെ തോളിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലെ, അള്ളാഹു അങ്ങയെ സഹായിക്കും, അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈവെടിയുകയില്ല, അങ്ങ് പേടിക്കേണ്ടതില്ല, അള്ളാഹു അങ്ങയെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു. സഹാബികൾ അവർക്ക് ആ ദിവസം, അന്നേ ദിവസം രാത്രിയിൽ ഒരു ഉറക്കം ബാധിച്ചു. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്കൊരു ഉറക്കം ബാധിപ്പിച്ചു. സഹാബികൾ പറയാണ്, അവര് അന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം എന്നുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ അവരെ എല്ലാം ഒരു ഉറക്കം ബാധിച്ചു. ആ സന്ദർഭത്തിൽ ഉറങ്ങാൻ പറ്റാന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. കാരണം എന്താ, ഒരു വലിയ സൈന്യം മുന്നിലുണ്ട്, നാളെ യുദ്ധമാണ്. ആ സമയത്ത് ഒരാൾക്ക് ഉറങ്ങാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നിഅമത്താണ്. ആ ഉറക്കമാട്ടെ, ഇബ്നു കസീർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, സഹാബികൾ അവരുടെ രീതികളിൽ പെട്ടതായിരുന്നു, കടുത്ത പ്രയാസമുള്ള കാര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നാൽ അതിന് മുന്നോടിയായി ഒരു ചെറിയ ഉറക്കം ഉറങ്ങാന്നുള്ളത്. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, മനസ്സിന് റാഹത്ത് ഉണ്ടാവും. എഴുന്നേൽക്കുമ്പോൾ അവൻ പൂർണ്ണ ഉന്മേഷത്തിലായിരിക്കും. ചില കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ രാത്രി ഉറങ്ങില്ല, ഉറക്കമൊഴിച്ച് അവസാന പരീക്ഷയ്ക്ക് വരുമ്പോൾ അവനാകെ സാബാനായിരിക്കും, അവനാകെ ക്ഷീണിതനായിരിക്കും, ഒന്നും എഴുതാൻ പറ്റില്ല. പഠിച്ചതും കൂടി ഓർമ്മ ഉണ്ടാവില്ല, കണ്ണൊക്കെ ആകെ ചുവന്നിട്ടുണ്ടാവും, അവനാകെ ക്ഷീണിതനായിട്ടുണ്ടാവും. എന്നാൽ ഒരു ചെറിയ ഉറക്കം അതിനു മുൻപ് കിട്ടിയാൽ, ഒന്നുറങ്ങാൻ സാധിച്ചാൽ മനസ്സ് കുറച്ചുകൂടി നഷാത്തിലായിരിക്കും, കുറച്ചുകൂടി ഉന്മേഷത്തിലായിരിക്കും. സഹാബികൾ പേടിച്ചരണ്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹമായിക്കൊണ്ട് അവർക്ക് അള്ളാഹു ഒരു ചെറിയ ഉറക്കം നൽകി. അന്നേ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുന്നേയുള്ള ദിവസം തന്നെ റസൂലുള്ള സൈന്യത്തെ ക്രമീകരിച്ചു. സൈന്യത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമീകരിച്ചു. ഒന്ന് മുഹാജിറുകളുടെ സംഘം, മറ്റ് അൻസാറുകളുടെ സംഘം. മുഹാജിറുകളുടെ സംഘത്തിന്റെ നേതാവ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അൻസാറുകളുടെ സംഘത്തിന്റെ നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്ത് പിന്നെ അല്ലെ, ഒരു സൈന്യത്തെ ക്രമീകരിക്കുന്നതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗം, സൈന്യത്തിന്റെ വലതുപക്ഷം, അത് ഏൽപ്പിച്ചത് സുബൈർ ഇബ്നുൽ അവ്വാമിനെയാണ്. ഇടതുപക്ഷം അത് മിഖ്ദാദ് ഇബ്നു അമറിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ പിൻഭാഗം, സൈന്യത്തിന്റെ ബാക്ക് ഭാഗം, അത് ശ്രദ്ധിക്കുന്നത് ഖൈസ് ഇബ്നു അബി സഅഅ എന്ന സഹാബിയാണ്. പൊതുവെയുള്ള സേനാനായകൻ, അവരുടെ സർവ സൈന്യാധിപനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നുമുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യത്തെ ഒരുക്കി നിർത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പലരെയും നോക്കുമ്പോൾ അവരിൽ പലർക്കും കാലിൽ ചെരുപ്പുകളില്ല, പലരുടെയും വസ്ത്രങ്ങൾ തുന്നി പിടിപ്പിച്ചതാണ്. ഒതിരിയുള്ള അവസ്ഥ അതായിരുന്നു. അല്ല, അവരുടെ കൈകളിൽ, അവരുടെ കാലിൽ ധരിക്കാൻ പലർക്കും ചെരുപ്പ് പോലില്ലേ. അങ്ങനെയാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. അവരുടെ പിന്നെ വസ്ത്രമാകട്ടെ തുന്നിക്കെട്ടിയ വസ്ത്രങ്ങളാണ്. അത് കണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നഹും ഹസാതുൻ ഫഹ്മിൽഹും. അല്ലാഹുവെ, അവർ നഗ്നബാധരാണ്, അല്ലാഹുവെ നീ അവരെ വഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും. അല്ലാഹുവെ, അവർ നഗ്നരാണ്, അവർക്ക് മതിയായ വസ്ത്രങ്ങളില്ല, അല്ലാഹുവെ നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും. അല്ലാഹുവെ, അവർ വിശന്നിരിക്കുന്നവരാണ്, അല്ലാഹുവെ നീ അവർക്ക് വിശപ്പടക്കാൻ ഭക്ഷണം നൽകണമേ. സഹാബികൾ പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, തിരിച്ചു പോകുമ്പോൾ അവരുടെ എല്ലാം കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിൽ രണ്ടൊട്ടകം വീതുണ്ട്. അങ്ങനെയാണ് അള്ളാഹു അവരെ തിരിച്ചു പറഞ്ഞയച്ചത്. ബദർ യുദ്ധം വലിയ വിജയമാകുകയും അവർക്ക് സാമ്പത്തികമായും അതോടൊപ്പം മാനസികമായും വലിയ ആധിപത്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധത്തിലൂടെ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സൈനിക നിര റസൂലുള്ളാഹി സ്വല്ലം ക്രമീകരിച്ചു, സഫ് കെട്ടിച്ചു, ഓരോരുത്തരെയും ഓരോ സ്ഥലത്തായി നബി സല്ലല്ലാഹു വസല്ലം നിർത്തി. അപ്പൊ ചില ആളുകൾ അവർ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കാൻ, അപ്പൊ നബി സല്ലല്ലാഹു വസല്ലം പറഞ്ഞു, മഈ മഈ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിൽക്കണം, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കൂ, അവിടുന്ന് എല്ലാ ഒരു ചെറിയ കൽപ്പനയിൽ പോലും നബി സല്ലല്ലാഹു വസല്ലം അവരോട് മാറി നിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് വിട്ടുനിൽക്കാൻ അനുവാദം നൽകുന്നില്ല. എന്നെത്ര ആളുകളാണല്ലേ, അത് സുന്നത്തല്ലേ എന്ന് പറയുന്നത്. അവരിൽ ചിലർ ഒരു കാലം മുന്നിലാണ്. അപ്പോൾ നബി അവരോട് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, മഈ മഈ, ഞാൻ പറഞ്ഞവിടെ തന്നെ അവിടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വാക്കാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ തയ്യാറാക്കുകയും അവരോട്, അടുത്ത ദിവസം റമദാൻ മാസമാണ് അല്ലേ, റമദാൻ മാസമാണ്, റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ മാസമാണ് അല്ലെ, നമ്മൾ രണ്ടാമത്തെ മാസമാണ്. കഴിഞ്ഞ ഹിജ്റ ഒന്നാം വർഷത്തിൽ നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നോമ്പ് മുറിക്കാൻ കൽപ്പിച്ചു, എല്ലാവരോടും നോമ്പ് മുറിക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ നോമ്പ് മുറിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഷ്രിക്കുകൾ അവരുടെ സൈന്യത്തിനെതിരെ തയ്യാറെടുക്കാൻ സഹാബികൾക്ക് ഉപദേശങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഴിയിൽ സംഭവിച്ച മറ്റൊരു സംഭവം, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്ക ബദറിലേക്കുള്ള വഴി മധ്യേ അവിടുത്തെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾ അറിയപ്പെട്ട പോരാളിയാണ്, വലിയ ശക്തിയുള്ള പടയാളിയാണ്, അറബികൾക്കിടയിൽ അയാൾ ധൈര്യം കൊണ്ട് അറിയപ്പെട്ടാണ്. അയാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ്, ഞാനും നിങ്ങളോടൊപ്പം കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, തുഅ്മിനു ബില്ലാഹി വറസൂലിഹ്, നീ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടോ, മുസ്ലിമാണോ? അയാൾ പറഞ്ഞു, അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജിഅ് ഫലൻ അസ്തഈന ബിമുശ്രിക്കിൻ, നീ തിരിച്ചു പോയിക്കോ, ഞാനൊരു മുഷ്രിക്കിന്റെ സഹായം തേടുകയില്ല. സഹാബികളാകട്ടെ, ഇയാൾ വന്ന് റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ വലിയ സന്തോഷത്തിലാണ്, ഒരാളെങ്കിലും കിട്ടിയല്ലോ. ഇവനാകട്ടെ അറബികൾക്കിടയിൽ അറിയപ്പെട്ട ആളാണ്. നബി അയാളെ തിരിച്ചു പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ വീണ്ടും വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ. നബി വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അയാൾ പറഞ്ഞു, മുസ്ലിം ആയിട്ടില്ല, തിരിച്ചു പോയിക്കോ. മൂന്നാമത്തെ തവണ അയാൾ വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നീ മുസ്ലിമാണോ? അയാൾ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫൻതലിഖ്, അങ്ങനെയാണെങ്കിൽ നീ യുദ്ധത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൊള്ളുക. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിലുള്ള തവക്കുൽ വ്യക്തമാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് സഹായം ലഭിച്ചത് ആൾബലം കൊണ്ടല്ല. ഇന്ന് ചില ആളുകൾ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കണം എന്ന പേരിൽ അവർ പറയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അവരിൽ ചിലർ പറയുന്നത് തനിച്ച നിരീശ്വരവാദികളായ തനിച്ച നിഷേധികളായ പാർട്ടികൾ അവരോടൊപ്പം ചേർന്ന് നിന്നാൽ മുസ്ലിമീങ്ങൾ സംരക്ഷിക്കപ്പെടും. അവരോടൊപ്പം കൂടിച്ചേർന്നാൽ മുസ്ലിമീങ്ങൾക്ക് സുരക്ഷയുണ്ടാകും, അവരെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് കാക്കാൻ സാധിക്കും, രക്ഷിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായം ലഭിച്ചത് ഇത്തരം രാഷ്ട്രീയ കളികൾ കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ സഹായം തൗഹീദ് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുശ്രിക്കിൻ്റെ സഹായം അവിടുന്ന് ഇത്ര പ്രയാസകരമായ സാഹചര്യത്തിൽ അവിടുന്ന് ഉപേക്ഷിക്കാൻ. എന്നാൽ പണ്ഡിതന്മാർ രണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരു മുശ്രിക്കിന്റെ സഹായം ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ മറ്റു ചില ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങൾ അവർ വളരെ കുറവായിരിക്കുക. രണ്ട്, അവർ ചതിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരിക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഒരു മുശ്രിക്കിന്റെ സഹായം തേടുന്നത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. എന്നാൽ ഞാനീ പറഞ്ഞ കാര്യം, അതായത് തൗഹീദ് കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ അവരിൽ പലരും എത്തിപ്പെട്ടിട്ടുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. അവരിൽ പലരും വിചാരിക്കുന്നത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണ് അവരെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നാണ്. അത്തരം പാർട്ടികളെ പുകഴ്ത്താനും അവരുടെ രാഷ്ട്രീയങ്ങളെ, രാഷ്ട്രീയ നിലപാടുകളെ ന്യായീകരിച്ചു കൊടുക്കാനും അതിനുവേണ്ടിയാണ് ആളുകളിൽ പലരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളിൽ തന്നെ ചിലർ, ഖേദകരമെന്ന് പറയട്ടെ, അവരെ കൊണ്ടല്ല നമുക്ക് സഹായം ലഭിക്കാൻ പോകുന്നത്, അല്ല, അവരെ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പരാജയമാണ്. ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഇവരാണ്, നിരീശ്വരവാദികളായി തീർന്നിട്ടുള്ള ഈ വിഭാഗം ആളുകൾ. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് മുസ്ലിമുകളെ സഹായിക്കുക? അവരുടെ കാനൂനുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മുസ്ലിമീങ്ങളെ തകർക്കുക എന്നത്, ഇസ്ലാമിനെ തകർക്കുക എന്നത്. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു കൗമ എങ്ങനെയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ സഹായിക്കുക? അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, അവർക്ക് എന്തെല്ലാം അധികാരം ലഭിച്ചിട്ടുണ്ടോ അന്നെല്ലാം അവർ കൊലപ്പെടുത്തിയ മുസ്ലിമീങ്ങളുടെ രക്തക്കറകൾ ഭൂമി മുഴുവൻ നിറച്ചാലും അവസാനിക്കാത്തതാണ്. അതിനു മാത്രം അവർ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായി. അതിനു മാത്രം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുക മാത്രമോ അല്ല, അതോടൊപ്പം മുസ്ലിമീങ്ങളുടെ മസ്ജിദുകൾ അവർ ബാറുകളാക്കി മാറ്റിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയും നിഷ്ഠൂരമായ രൂപങ്ങളിൽ അവരെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയെത്ര രാജ്യങ്ങളിൽ എത്രയെത്ര അനുഭവങ്ങൾ. ഇന്നും ഇത്തരം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളാണ് തങ്ങളുടെ ഔദ്യോഗിക നിലപാട് എന്ന് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താണ്? എന്നാലും വീണ്ടും ഇതേ പാമ്പിന്റെ മാളത്തിലേക്ക് തന്നെ മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുൽദഉൽ മുഅ്മിനു മിൻ ജുഹറിൻ വാഹിദിൻ മറ്റൈനി, ഒരു മുഅ്മിനിന് ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ കടിയേൽക്കില്ല എന്നാണ്. ഇത് എത്ര തവണയായി കടി കിട്ടാൻ തുടങ്ങിയിട്ട്, എത്ര തവണയായി നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിമീങ്ങളെ കടിച്ചു കുടഞ്ഞിട്ട്, എത്ര തവണയായി അവരെ കൊലപ്പെടുത്തിയിട്ട്, എന്നാലും വീണ്ടും അവരുടെ മാളത്തിലേക്ക് തന്നെയാണ് അഭയം തേടി മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുവാക്കളിൽ വലിയൊരു വിഭാഗം ചുവന്ന ഡ്രസ്സിട്ട് പിന്നെ ചെഗുവേരയുടെ ടീഷർട്ടും ധരിച്ച് ഞങ്ങളിതാ ഇസ്ലാമിൻ്റെ സംരക്ഷകരോടൊപ്പമാണ് എന്ന് പ്രതീക്ഷയിലാണ്. ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരോടൊപ്പമാണ് നിങ്ങൾ കൂടിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പക്ഷത്ത്, ഇസ്ലാമിനെ തകർക്കുന്നവരുടെ പക്ഷത്ത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ നമ്മൾ ആവർത്തിക്കാതിരിക്കുക. എത്ര തവണയാണ് നമ്മളെ അതേ പാമ്പ് ഒരേ പാമ്പ് തന്നെ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കടുത്ത പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും അവിടുന്ന് ഒരു മുശ്രിക്കിന്റെ സഹായം തേടുന്ന, മുശ്രിക്കുന്നതാണ് അള്ളാഹു വിശ്വസിക്കുന്നതാണ്. എന്നാൽ ഇവരോ, ഇവർ നിരീശ്വരവാദികളാണ്, പ്രഖ്യാപിത നിരീശ്വരവാദികളാണ്. അല്ലല്ല എന്ന് പറയുകയും അത് പറഞ്ഞ ആളുകൾ അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയവരുടെ പ്രതിമകൾ പാർട്ടി ഓഫീസുകളിൽ തൂക്കുകയും ചെയ്ത ആളുകൾ, അവരാണോ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പിതാക്കന്മാരെ കൊലപ്പെടുത്തിയ ആളുകളുടെ ഫോട്ടോകളാണ് അവരുടെ പാർട്ടി ഓഫീസുകളിൽ ബഹുമാനത്തോടു കൂടി തൂക്കി വെച്ചിട്ടുള്ളത്. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അവർ നിങ്ങളെ സഹായിക്കില്ല. ഇത് ഏത് കാര്യത്തിലും, സാമൂഹികമോ രാഷ്ട്രീയമോ ആയ കാര്യങ്ങളിലാകട്ടെ, മുസ്ലിമീങ്ങളെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളോ അല്ല, അള്ളാഹുവിൻ്റെ സഹായമാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നന്നാക്കി പറയാനോ ഇകഴ്ത്തി പറയാനോ അല്ല ഇത് പറയുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നുമല്ല നമ്മുടെ വിജയം, അള്ളാഹുവിലുള്ള തവക്കുലിലാണ്, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിലാണ്, തൗഹീദിലാണ്, ഇത്തിബാഇലാണ്. അത് മുസ്ലിമീങ്ങൾ തിരിച്ചറിയാത്തിടത്തോളം കാലം അവരുടെ പരാജയം അവസാനിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ബദറിൻ്റെ ബാക്കി സംഭവങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ ഓർമ്മപ്പെടുത്താം. وهذا والله تعالى أعلم بالصواب، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.